Namah Shivaya. Dear listeners of shivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
തൈത്രിയം ബ്രഹ്മവിദ്യ അധ്യായം ഒന്ന് പ്രഥമ അനുഭാഗം മന്ത്രമെന്ന് സത്യമുനാം അനന്തം ബ്രഹ്മം എന്ന ഓരോ പദത്തിന്റെയും വിശദീകരണങ്ങളെ സത്യം ജ്ഞാനം അനന്തം ഈ മൂന്ന് പദങ്ങളും കൂടിച്ചേർന്ന് ഒരർത്ഥത്തെ പറയുന്നു. അതിനൊന്നാണ് ബ്രഹ്മം. അതെന്താണെന്ന് വ്യക്തമാണ്. ഇപ്പോൾ ബ്രഹ്മം അത് വിശേഷമാണ്, അതും അർത്ഥവത്താണ്. ഏറ്റവും വലുത്, ഏറ്റവും മഹത്തായത് എന്നർത്ഥമുണ്ട്. സത്യജ്ഞാനാനന്ദം മൂന്ന് ശബ്ദങ്ങളുണ്ട്. ആ ബ്രഹ്മം മഹത്തായത്, ജഗത്കാരണമായ പരമാർത്ഥ സത്യമാണ്. അതാണ് ശ്രോതാവിന്റെ സ്വരൂപം എന്ന് വ്യക്തമാക്കുന്നതാണ്. ബ്രഹ്മശബ്ദോപി സ്വാർത്ഥ്യം അർത്ഥമാണല്ല. പ്രത്യേകം പറയുന്നതുകൊണ്ടോ മുമ്പ് ആക്ഷേപരൂപത്തിൽ പറഞ്ഞു, അത് മൃഗകൃഷ്ണാംഭസിസ്നാഥ എന്ന് പറഞ്ഞതുപോലെ അർത്ഥശൂന്യമായ ശബ്ദമുണ്ട്, പക്ഷെ കേട്ടുകൊണ്ടിരുന്നുണ്ട്. ഖപുഷ്പകൃതശേഖര എന്ന് പറഞ്ഞാൽ എന്തോ പറയുന്നതായി തോന്നും, പക്ഷെ അവിടെ ഒന്നും പറയുന്നില്ല. അതുപോലെ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അർത്ഥമില്ലാത്ത ഒരു ശബ്ദം ഒന്ന് ധരിക്കരുത്. അത് അർത്ഥമുള്ള ശബ്ദമാണ്. ഖപുഷ്പം എന്ന് പറയുന്നതിനാണ് ആകാശകുസുമം. ആകാശത്തിന് അർത്ഥമുണ്ട്, കുസുമത്തിനും അർത്ഥമുണ്ട്. പക്ഷെ ആകാശകുസുമം ആകാശത്തിൽ വിരിയുന്ന പുഷ്പവുമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല. ആകാശത്തിൽ പുഷ്പം വിരിയുന്നതിന് യാതൊരു സാധ്യതയും, അത് ഭൂമിയിലേ ഉണ്ടാകും. ആകാശകുസുമം എന്ന് പറഞ്ഞാലും അത് ഇല്ലാത്തതിനു വേണ്ടി പറയുന്ന ഒരു പ്രയോഗമാണ്. അതുപോലെ തന്നെ ബ്രഹ്മശബ്ദം അർത്ഥവത്തായ ഒരു ശബ്ദമാണ്. അതിനു വേണ്ടിയിട്ടാണ് സത്യം ജ്ഞാനം അനന്തം എന്നുമെന്ന് വിശേഷണം. ബ്രഹ്മം തത്വം എന്താണ്, അതിനെ എങ്ങനെ നിഷ്കർഷിച്ച് ഗ്രഹിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിശദീകരണങ്ങൾ. തത്ര അനന്തശബ്ദവും അന്തവത്വ പ്രതിഷേധദ്വാരയുടെ വിശേഷം. സത്യം ജ്ഞാനം ഈ രണ്ട് ശബ്ദത്തിൽ നിന്നും വ്യത്യസ്തമുണ്ട്. അനന്ത ശബ്ദത്തിൽ നിഷേധാർത്ഥത്തിലുള്ള എന്ന് പറയുന്ന അവ്യയം സംസ്കൃതത്തിൽ അതിന് നഞ്ഞ് എന്ന് പറയും. നിഷേധത്തിൽ ഉപയോഗിക്കുന്നതാണ് അന്ത അനന്ത കഴിഞ്ഞു അന്തശബ്ദം അനന്തം എന്ന് പറയുന്നു. അശ്വ അനശ്വ എന്ന് പറയുന്നത് നഞ്ഞ് ഘടിത ശബ്ദം എന്ന് പറയും. അസുഖത്തോടെ രണ്ട് പദങ്ങളാണ് എന്ന് പറയുന്ന ഒരു പദം എന്താന്ന് പറയുന്ന മറ്റൊരു പദം രണ്ടിനെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അനന്ത. സത്യം എങ്ങനെയുണ്ട് ഒറ്റപ്പദം, സത്യം ജ്ഞാനം ഒറ്റപ്പദം, അനന്തം കൊടുത്ത് രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർന്ന ഒരു പദമായി മാറി. ആ ശബ്ദം തന്നെ പ്രത്യേകതയുണ്ട്, അത് നിഷേധത്തിൽ തുടങ്ങുന്നു. ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്നതിന് അങ്ങനെ നിഷേധത്തിൽ തുടങ്ങുന്ന ഒരു ശബ്ദം എന്താണ് ഉപയോഗിച്ചു? പൊതുവേ നിഷേധത്തിൽ തുടങ്ങുന്നതിനത്ര മംഗളകരമായിട്ടല്ല കാണാറുള്ളത്. പക്ഷെ ഇവിടെ ബ്രഹ്മത്തിനങ്ങനെ ഒരു വിശേഷം ഉപയോഗിച്ചു. ബ്രഹ്മത്തിനങ്ങനെ ഒരു ശബ്ദത്തെ വിശേഷമായി ഉപയോഗിക്കുമ്പോൾ അതിന് മംഗളമൊന്നുമില്ല. എന്തുകൊണ്ട്? അത് അന്ധവത്വമെന്ന് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്, നാശത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. നാശത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ നിത്യത സിദ്ധമാകും. എത്ര അനന്തശബ്ദവും ഈ അന്ധവത്വ പ്രതിഷേധത്തിൽ വരെയാണ് അന്ധവത്വത്തെ നിഷേധിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സത്യം ജ്ഞാനം അനന്തം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിൽ അന്ധവത്വം വരാം. ജ്ഞാനം അറിവ് അതുണ്ടാകുന്നതും നശിക്കുന്നതുമായിട്ട് നമുക്ക് അനുഭവമുണ്ട്. പക്ഷെ അനന്തം എന്ന് പറഞ്ഞാൽ അന്ധവത്വത്തെ നിഷേധിക്കുന്നു, പരിച്ഛിന്നതയെ നിഷേധിക്കുന്നു. അത് അപരിച്ഛിന്നമാണ്, വ്യാപകമാണ്. അങ്ങനെ അത് വിശേഷമായി തീരുന്നു. ഫലത്തിൽ നമ്മൾ അന്തം ഇല്ലാത്തത് അന്തത്തിന്റെ അഭാവം എന്ന് പറയും സംസ്കൃതത്തിൽ. അന്തത്തിന്റെ അഭാവം എന്ന് പറഞ്ഞത് അത് കേവലം ഒരു അഭാവമല്ല, മേശയുടെ പുറത്ത് പുസ്തകം ഇരിക്കുന്നു. പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഭാവമാണ്. പുസ്തകത്തെ അവിടുന്ന് എടുത്തു മാറ്റി എന്നിട്ട് പറയുന്നു പുസ്തകമില്ല. പുസ്തകമില്ല എന്ന് പറഞ്ഞാൽ അതൊരു നിഷേധമാണ്, ഒരു അഭാവമാണ്. അഭാവമാണ് നമുക്ക് തോന്നുന്നു, പക്ഷെ വാസ്തവത്തിൽ അവിടെ ഒരു അഭാവമില്ല. എന്തുകൊണ്ട്? മേശ പുറത്താണ് നമ്മൾ പറയുന്നത് പുസ്തകമില്ല. പുസ്തകമില്ല എന്ന് പറയുന്നത് എന്ത് കാണുന്നു? മേശയെ കാണുന്നു. ഇപ്പൊ പുസ്തകമില്ല എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇല്ലായ്മ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മേശ തന്നെ. മേശയെ ചൊല്ലി കഴിഞ്ഞിട്ടാണ് പറയുന്നത് പുസ്തകത്തിന്റെ ഇല്ലായ്മ, അത് മേശ തന്നെ. അതുപോലെ അന്തത്തിന്റെ അഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം. പക്ഷേ സത്യം ഒന്ന് നേരിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. എന്തുകൊണ്ട്? നമുക്ക് പരിചയമുള്ളതല്ല അസത്യമാണ്. ഉണ്ടാകുന്നതും നശിക്കുന്നതും മാത്രമേ നമുക്ക് പരിചയമാണ്. അപ്പോൾ അതിന്റെ ഏതാ സത്യം? അതുകൊണ്ട് പറയുന്നു ആ ഉണ്ടായി നശിക്കുന്ന അന്ധവത്വങ്ങളുടെ എല്ലാത്തിനെയും നിഷേധിക്കുന്നു, പിന്നീട് ശേഷിക്കുന്നു. അതാണ് സത്യം. അനന്തം എന്ന് പറയുമ്പോഴും അത് നിഷേധാത്മകമല്ല, മറിച്ചത് ഭാവാത്മകമാണ്. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്തു? അന്തത്തെ നിഷേധിക്കുകയും നിഷേധത്തിലൂടെ ഭാവത്തിലെത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ അനുഭവത്തിനും നിഷേധത്തിനും വലിയ സ്ഥാനമുള്ളതുകൊണ്ട് അത് നിഷേധിക്കുന്നു. അതിനുവേണ്ടി അനന്തശബ്ദം ഉപയോഗിച്ചു. മറ്റു രണ്ട് ശബ്ദങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അനന്തശബ്ദത്തെ ഉപയോഗിച്ചു. സത്യജ്ഞാന ശബ്ദത്തെ സ്വാർത്ഥസമർപ്പണേനൈവ വിശേഷണേ ഭവത്. സത്യജ്ഞാന ശബ്ദങ്ങൾ രണ്ടെണ്ണം. അത് ഇതുപോലെ നിഷേധത്തിലൂടെയല്ല ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. സ്വാർത്ഥസമർപ്പണേനൈവ, അവിടെ പറയുന്നതിനുള്ള ഒരർത്ഥമുണ്ട്. നിഷേധം കൂടാതെയുള്ള അർത്ഥം, മറ്റേ നിഷേധത്തിലൂടെ കറങ്ങി അവിടെ എത്തണം. അതുപോലെ ഇവിടെ എന്റെ മുമ്പിൽ മേശമുണ്ട് എന്ന് പറയുന്നതിന് വേണം ഞാൻ പറയുന്നു ഇവിടെ പുസ്തകത്തിന്റെ അഭാവമുണ്ട്, കാര്യമുണ്ട് എന്ന് തന്നെ. പക്ഷേ ഒരിടത്ത് പുസ്തകത്തെ നിഷേധിച്ചുകൊണ്ട് മേശ ബോധിപ്പിക്കണം. രണ്ടാമത് നേരിട്ട് പറയുന്ന മേശയുണ്ട്, അതാണ് സ്വാർത്ഥ സമർപ്പണം എന്ന് പറയുന്നത്. അങ്ങനെ വിശേഷണ ബോധ വിശേഷണങ്ങളാണ്, രണ്ട് വിശേഷണങ്ങൾ. എന്തിന്? ആ ബ്രഹ്മത്തെ നമ്മുടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന സർവത്തിൽ നിന്നും വേർതിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിന് വിഷയമാകാതിരിക്കും സർവത്തിൽ നിന്നും വേർതിരിക്കാം. വേർതിരിച്ച് ആ തത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി സത്യജ്ഞാന ശബ്ദങ്ങളെ രണ്ടും ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു തത്വത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ട് ജീവൻ എന്താ പ്രയോജനം? അതാണ് അടുത്ത ചർച്ച ചെയ്യുന്നത്. തത്വം എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മത്തെ തത്വമായി പറയുന്നു. തത്വമായി എന്തെന്നും പറയും. ഒരാൾ പറയുന്നത് 24 തത്വമുണ്ട്, ഒരാൾ പറയുന്നത് 14 തത്വമുണ്ട്, ഒരാൾ പറയുന്നത് 94 തത്വമുണ്ട്. ഇങ്ങനെ തത്വത്തെ പല തരത്തിലും ബോധിപ്പിക്കുക. അങ്ങനെ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ജീവന്റെ അറിവ് അത് വർദ്ധിക്കും. ഇതുവരെ അറിയാതിരുന്ന കൂടുതൽ കാര്യങ്ങളെ അറിയുന്നു, ഇതുവരെ ബ്രഹ്മത്തെ അറിയാതിരുന്നു, ബ്രഹ്മത്തെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടായി എന്നതാണ് ശ്രമിക്കുന്നത്. മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചു. ഇനി ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അതിനെക്കുറിച്ച് പഠിക്കും, എന്നുവെച്ചാൽ അതിനെക്കുറിച്ച് അറിയണം. അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു അറിവ് വരുന്നു, അറിവിന്റെ വ്യാപ്തി കൂടുന്നു. അങ്ങനെ അറിവിന്റെ വ്യാപ്തി കൂടുന്നതുകൊണ്ട് ജീവനന്റെ പ്രയോജനം ഉണ്ടാകുന്നു. ഈ അറിവിന്റെ വ്യാപ്തി കൂടിയാൽ സാധാരണയ്ക്ക് എന്താ സംഭവിക്കുന്നത്? അഭിമാനമുണ്ടാകും, ഞാൻ അറിവുള്ളവനാണ്, ഇതുവരെ ഇല്ലാതിരുന്ന പുതിയ അറിവുകൾ ഉണ്ടായ ആളാണ്, അങ്ങനെയുള്ളൊരു അഭിമാനം ഉള്ളിൽ അനുഭവപ്പെടും. അത് കഴിഞ്ഞൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ എന്താണ് പ്രയോജനം? അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് ശ്രോതാവിനി എങ്ങനെയാണെന്ന് പ്രയോജനപ്പെടുന്നത് ഞാൻ അടുത്ത് പറയുന്നു. തസ്മേതസ്മാത് ആത്മനഹരി ബ്രഹ്മണ്യോ ആത്മശബ്ദ പ്രയോഗ വേദിതുഹു ആത്മാ ഏവ ബ്രഹ്മ. ഇതാണ് ഗ്രഹിക്കേണ്ടത്. ബ്രഹ്മത്തെ എത്രയെല്ലാം വ്യാഖ്യാനിച്ച് എന്തെല്ലാം ലക്ഷണങ്ങളുണ്ട്, സ്വരൂപ ലക്ഷണങ്ങൾ, കരസ്ഥ ലക്ഷണങ്ങൾ, എന്തെല്ലാം ലക്ഷണങ്ങളിലൂടെ അതിനെ മനസ്സിലാക്കിയാലും ശരി, അതുകൊണ്ട് വിശേഷ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. കേവലം ആ അറിവിലുള്ള അഭിമാനം അത് കവിഞ്ഞൊന്നും സംഭവിക്കത്തില്ല. അത് മറ്റേതെങ്കിലും ഒരു അറിവുള്ള അഭിമാനം പോലെയുള്ളൂ. നമ്മൾ ഏതെങ്കിലും വിഷയങ്ങളെ പഠിക്കുന്നു, അറിയാതിരുന്ന പുതിയ വിഷയങ്ങളെ അറിയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. ഇപ്പൊ ബ്രഹ്മത്തെ നമ്മൾ അങ്ങനെ വളരെ വിശദമായി ചർച്ച ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് പത്രം വായിക്കുന്നത് പോലെ കാണുമ്പോൾ അതിന് നമ്മൾ ഒരുപാട് പുതിയ പുതിയ അറിവ് സമ്പാദിക്കുന്നു. അതിൽ വിശേഷിച്ചൊരു പ്രയോജനം ചെയ്തു. അതുകൊണ്ട് ശ്രുതി എന്ത് ചെയ്യുന്നു? തസ്മാത് വാത് ഏതസ്മാത് ആത്മനഃ ബ്രഹ്മണ്യ വാക്യശബ്ദ പ്രയോഗ. ശ്രുതി എപ്പോഴും ചെയ്യുന്നത് ഈ പറയുന്ന തത്വത്തെ വളരെ വിശദീകരിച്ചതിന് ശേഷം ആ തത്വത്തെ ആത്മാവായി ബോധിപ്പിക്കുന്നു. അവിടെയാണ് അതിന്റെ പ്രയോജനം. മറ്റൊരറിവിനും അതിനുള്ള ശേഷി. എന്തെല്ലാം അറിവ് സമ്പാദിച്ചാലും ആ അറിവ് തന്റെ സ്വരൂപമാണെന്ന് ധരിക്കാൻ പറ്റത്തില്ല. മറിച്ച് ഞാൻ ആർജിച്ച അറിവാണ്, തന്റെ ബുദ്ധിയിൽ നിൽക്കുന്ന അറിവാണ്, തന്റെ ബുദ്ധിയെ ആശ്രയിക്കുന്ന അറിവാണ്. ഇവിടെ അദ്ദേഹത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇതാണ്. ബ്രഹ്മത്തെ എങ്ങനെ വേണം മനസ്സിലാക്കും? എത്ര കോടി കോടി ഗ്രന്ഥങ്ങളിലൂടെ ബ്രഹ്മത്തെ വർണ്ണിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനവും കൂടുതൽ അറിയാൻ ശ്രമിച്ചാൽ ബുദ്ധിക്ക് കൂടുതൽ ആയാസമുണ്ടാകും. ശ്രുതി എന്താണ് ബോധിപ്പിക്കുന്നത്? ബ്രഹ്മണ്യവ ആത്മശബ്ദ പ്രയോഗ. ബ്രഹ്മത്തിൽ ആത്മശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുന്നു. കരുതി കൂട്ടി മനഃപൂർവ്വം ബ്രഹ്മമെന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്തായത് വലുതായത് വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ധരിക്കാവുന്നതാണ്. അത് ജഗത്തിന് കാരണമാണ്, അതാണ് സൃഷ്ടി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത്, അതുതന്നെയാണ് ഈശ്വരൻ, അതാണ് സഗുണം, അതാണ് നിർഗുണം. ഇങ്ങനെയൊക്കെ ധരിക്കാം. അതുകൊണ്ടിവിടെ യാതൊരു പ്രയോജനവും കാണുന്നില്ല ശ്രുതി. അതുകൊണ്ട് ബ്രഹ്മത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ആത്മശബ്ദം ചോദിച്ചു. ബ്രഹ്മത്തെ ആത്മാവെന്ന് പറയുന്നു. ആത്മാവെന്ന് പറഞ്ഞാൽ സ്വരൂപൻ. ആരുടെ എന്തിന്റെ സ്വരൂപം? ശ്രോതാവിന്റെ സ്വരൂപം. ആരാണോ ഈ ശ്രുതി ശ്രവിക്കുന്നത്, ഏതൊരു തത്വത്തെയാണ് ശ്രുതി ശ്രോതാവിനെ ബോധിപ്പിക്കുന്നത്, ആ തത്വം ശ്രോതാവിന്റെ സ്വരൂപം തന്നെ. വേദിതഹു ആത്മാവ ബ്രഹ്മ. അതിനുവേണ്ടിട്ടാണ് തസ്മാത് വാ ഏതസ്മാ ആത്മനഹ ബ്രഹ്മണഹ എന്നവിടെ പറഞ്ഞത്. ആ പ്രയോഗത്തിനാണ് ഭാഷകാരൻ പ്രത്യേകം ഊന്നൽ കൊടുക്കുന്നത്. എന്തുകൊണ്ടവിടെ ബ്രഹ്മണഹ എന്ന് പറയുന്നില്ല? രണ്ട് കാര്യങ്ങളാണ്. ബ്രഹ്മം പറഞ്ഞാൽ വളരെ മഹത്വം ബൃഹത്വമായ ഒന്ന് താൻ അറിയേണ്ടത്, സാക്ഷാത്കരിക്കേണ്ടതായ ഒരു വലിയ തത്വം എന്നെല്ലാം നമുക്ക് ധരിക്കാം. അല്ലെങ്കിൽ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ബന്ധം അവസാനിക്കും, മോക്ഷം കിട്ടും, ഇങ്ങനെയെല്ലാം ധരിക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അവിടെ ബ്രഹ്മണഹ എന്ന് പ്രയോഗിക്കാതെ ശ്രുതി ആത്മനഹ എന്ന് പ്രയോഗിച്ചു. ഈ തത്വം വേദിതഹു വേദിതാവ് ശ്രോതാവ് ശ്രോതാവിന്റെ സ്വരൂപമാണ് എന്ന് ബോധിപ്പിക്കുകയാണ്. ആ ഒരു ബോധം കൊണ്ട് മാത്രമേ പ്രയോജനം ആത്യന്തികമായ സംസാര നിവൃത്തി എന്ന് പറയുന്ന പ്രയോജനം ഉണ്ടാവും, അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന പ്രയോജനം ഉണ്ടാവും. അതാണ് അദ്വൈതത്തിന്റെ കാതം ആയ വിഷയം. ബ്രഹ്മത്തെ ധരിക്കുന്നതല്ല അദ്വൈതം, ബ്രഹ്മത്തെ ധരിക്കുന്നത് മാത്രമാണ്. ബ്രഹ്മതത്വത്തെ ബുദ്ധിയോട് ഗ്രഹിക്കുന്നതല്ല, മറിച്ച് ആ തത്വത്തെ സ്വസ്വരൂപമായി ഗ്രഹിക്കുന്നു. അവിടെയാണ് അന്തർമുഖതയുടെ ആവശ്യം വരുന്നത്. ബ്രഹ്മതത്വത്തെ ഗ്രഹിക്കുന്നതിന് ബുദ്ധിക്ക് ഏകാഗ്രത ഉണ്ടായാൽ മതി. ബ്രഹ്മതത്വം എന്താണ് ഗ്രഹിക്കാൻ പറ്റും? പക്ഷേ അതിനെ ആത്മാവായി ഗ്രഹിക്കണമെങ്കിൽ ഏകാഗ്രത കൊണ്ട് മാത്രം പറ്റും. അന്തർമുഖത എന്ന് പറയും അതിനുള്ള യോഗ്യതയെ, ഗുണത്തെ. അന്തർമുഖത കൊണ്ട് മാത്രമേ അത് ഗ്രഹിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നത് ബുദ്ധി കൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല, ശാസ്ത്രം കൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല, പുസ്തകം പഠിച്ചതുകൊണ്ട് ആത്മാവിനെ അറിയാൻ കഴിയത്തില്ല എന്നിങ്ങൾ ഈ ശാസ്ത്രത്തെയെല്ലാം നിഷേധിക്കുന്നു. മഹാത്മാക്കളെല്ലാം നിഷേധിക്കുക മാത്രമല്ല പറയുന്നത് വ്യർത്ഥമാണ്. കോടിക്കോടി ഗ്രന്ഥങ്ങൾ അധ്യയനം ചെയ്താലും അത് ബുദ്ധിയെ വിപുലമാക്കും അല്ലെങ്കിൽ അഭിമാനത്തെ ഉണ്ടാക്കും. അതിലൊന്നും പ്രയോജനമില്ല. എന്തുകൊണ്ട്? അതെല്ലാം ബുദ്ധിയുടെ സാമർഥ്യമാണ്. ബുദ്ധിയുടെ ഏകാഗ്രത കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ബ്രഹ്മം കേവലം ബുദ്ധിയുടെ ഒരു വിഷയമായി സ്ഥിതി ചെയ്യും. അങ്ങനെ ഒരു അറിവ് നിന്നുകൊണ്ടാണ് ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള വളരെ ഏകാഗ്രമായ ഒരറിവ് നിന്നുകൊണ്ടാണ് ബ്രഹ്മത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം. ശ്രുതി അതല്ല ചെയ്യുന്നു, ഭാഷകാരൻ അതല്ല ചെയ്യുന്നു. അവിടെ അന്തർമുഖമാകേണ്ട ഒരു ഭാഗമുണ്ട്. എന്നുവെച്ചാൽ ബ്രഹ്മത്തെ തന്നെ വിസ്മരിച്ചിട്ടല്ല മനസ്സിലാക്കുന്നത്. ബ്രഹ്മത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് അവിടെ തന്നെ വിസ്മരിക്കും. ഏത് വിഷയഗ്രഹണത്തിലോ സംഭവിക്കുന്നുണ്ട്. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെല്ലാം നമ്മൾ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുമ്പോൾ അവിടെ ആ ഗ്രഹണവേളയിൽ ആത്മവിസ്മരണം സംഭവിച്ചു. എത്രമാത്രം ഏകാഗ്രമായ വിഷയത്തെ ഗ്രഹിക്കുമോ അത്രമാത്രം തന്നെ വിസ്മരിക്കും അല്ലേ. നല്ല മധുരം ആസ്വദിച്ചിരിക്കുമ്പോൾ അവിടെ തന്നെ വിസ്മരിക്കും. മനസ്സെന്ന് പറയുന്ന ആ മധുരത്തിന്റെ ആസ്വാദനം, ആസ്വാദനത്തിൽ നിന്ന് വരുന്ന ആനന്ദം അതിനെ കയറി തനിക്കവിടെ ഒരു സ്ഥാനമുണ്ട്. അതേ സംഭവിക്കത്തുള്ളൂ. ആത്മവിസ്മരണത്തിലൂടെയുള്ള അറിവ്, അതുകൊണ്ടല്ല പ്രയോജനം. അതിനെ സാങ്കേതികമായി പറയുന്നതാണ് പരോക്ഷ ജ്ഞാനം. പരോക്ഷമായി ഇതിന് പലതരത്തിലും അറിയാൻ പറ്റും. അവിടെയാണ് മനന ശ്രവണങ്ങളിലെല്ലാം വ്യർത്ഥത വരുന്നത്. അവിടെയാണ് കേവലം പരോക്ഷതയിൽ മാത്രം മനസ്സിലാക്കും. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ് വേദത ആത്മാ എന്ന് പറയുന്നതാണ് എന്താ പരോക്ഷം. അവിടെയാണ് അന്തർമുഖത വരുന്നത്. അന്തർമുഖമായി അതിനെ അറിയണം എന്ന് പറയുന്നത്. എങ്ങനെ? ആത്മ ഏവ ബ്രഹ്മ, തന്നെ ഏതെങ്കിലാണ് ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് താൻ. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത എന്താണ് ഇന്ന് ശ്രവണ മനനം എന്നുള്ള വേദിഭ്യാസം. ഒന്ന് വാച്യാർത്ഥം, മറ്റൊന്ന് ലക്ഷ്യാർത്ഥം. ശ്രവണ മനനം അല്ലെങ്കിൽ വാച്യാർത്ഥം എന്ന് പറയുന്നിടത്ത്, അതിനെല്ലാം പ്രാധാന്യം വരുന്നിടത്ത് അതിന്റെ പരോക്ഷമായി ഞാൻ നിധിധ്യാസനത്തിൽ അതിന്റെ ലക്ഷ്യാർത്ഥം. അവിടെ എന്തോരുന്നു അപരോക്ഷത, അവിടെ അന്തർമുഖത. എന്തുകൊണ്ട്? തന്നെ ഏതൊരു ബ്രഹ്മത്തെയാണോ ഗ്രഹിച്ചത്, സത്യമായും ജ്ഞാനമായും അനന്തമായും ഗ്രഹിച്ച ആ ബ്രഹ്മം അത് താൻ തന്നെയാണ് എന്ന്. അതുകൊണ്ട് അന്യമല്ല താൻ. അതിനുവേണ്ടിയിട്ടാണ് ശ്രുതി സ്വസ്വരൂപം എന്നുള്ള അർത്ഥം വരുന്ന ആത്മശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുന്നത്. ആത്മശബ്ദത്തിന് സർവത്ര സ്വരൂപം എന്നുള്ള അർത്ഥമാണ്. പുസ്തകത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ സ്വരൂപം, മേശയുടെ ആത്മാവ് എന്നാണ് അതിന്റെ സ്വരൂപം. എന്താണെന്ന് നമുക്കറിയില്ല, എന്താണ് അതിന്റെ വാസ്തവ സ്വരൂപം. പുസ്തകത്തിന്റെ സ്വരൂപം എന്താണ്? പ്രഥമ ദൃഷ്ടിയ നമുക്ക് അനുഭവപ്പെടുന്നത് കടലാസാണ്. മേശയുടെ സ്വരൂപം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? തടിയാണ്. അതിന്റെ മുന്നിലേക്ക് പോവാം. എന്താണ് അതിന്റെ സ്വരൂപം അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ അംശങ്ങളാണ്, അതിന്റെ അവയവങ്ങളാണ്, സൂക്ഷ്മമായ അണുക്കളാണ്, അല്ലെങ്കിൽ അണുക്കൾക്കും കാരണമായിരിക്കുന്ന ശക്തിയാണ്, ആ ശക്തിക്കും കാരണമായിരിക്കുന്ന പരമാർത്ഥ തത്വമാണ്. ഇങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് പോയാണ്ട് പരമാർത്ഥതയിൽ എത്തിച്ചേരാം. അതാണ് അതിന്റെ പരമാർത്ഥ സ്വരൂപം. അതുപോലെ ഈ ബ്രഹ്മത്തെ അതിനെ തന്റെ സ്വരൂപമായി പറയുന്നു. മനനം ചെയ്യുന്നത് ആത്യന്തികമായി തന്നെ തന്നെ. തന്നെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്താണ് സത്യം, ജ്ഞാനം, ആനന്ദം, ബ്രഹ്മം എന്ന് പറയുന്നത്? അത് വിസ്മരിച്ചിട്ടും ബ്രഹ്മത്തെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കാലം എന്താണത്? മസ്തകജ്ഞാനം, അല്ലെങ്കിൽ മസ്തകജ്ഞാനം എന്നെല്ലാം പറയും. അതുകൊണ്ട് സ്വരൂപം എന്നുള്ള അർത്ഥത്തിലുള്ള ആത്മശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുന്നു. ഞാൻ ശബ്ദം തന്നെ, ആത്മ എന്നുള്ള ശബ്ദം തന്നെ അതിന്റെ താല്പര്യം മനസ്സിലാക്കാതെ, അന്തരോമുഖമായി ഗ്രഹിക്കാതെ അതിനെ മനസ്സിലാക്കിയാൽ ഒരു ദോഷം വരും. അതും ഇതുപോലെ ഒരു വിഷയമായി, ബുദ്ധിയുടെ വിഷയമായി, അതും കേവലം ബ്രഹ്മത്തിന്റെ പര്യായമായി. ഇവിടെ ഉപയോഗിക്കുന്നത് ബ്രഹ്മത്തിന്റെ പര്യായമായിട്ടാണ്, മറിച്ച് സുസ്വരൂപമായിട്ടാണ് അനുഭവിക്കുന്നത്. അതിന് വീണ്ടും പറയുന്നു, ഏവം ഏതം ആനന്ദമയം ആത്മാനം ഉപസംക്രാമതി. ആനന്ദമയമായ ആ സുസ്വരൂപത്തെ പ്രാപിക്കുന്നു. അടുത്ത് ഇവിടെ പറയാൻ പോകുന്നു, ആനന്ദമയമായ സ്വസ്വരൂപത്തെ പ്രാപിക്കുന്നു. ആനന്ദമയമായ സ്വരൂപം എന്ന് പറയുമ്പോൾ ആനന്ദമാകുന്ന തന്റെ സ്വരൂപം, അല്ലെങ്കിൽ ആനന്ദത്തിന്റെ സ്വരൂപം, രണ്ടു തരത്തിലും പറയാം. ആനന്ദമയം എന്ന് പറയുന്നത് എന്താണ്? ആനന്ദമയ കോശം എന്ന് പറയുന്നത് ആനന്ദമയ കോശത്തിന് സ്വരൂപമായിരിക്കുന്നത്, ആനന്ദത്തിന് ഉറവിടമായിരിക്കുന്നത് എന്ന് അതിനെ പ്രാപിക്കുന്നു. അവിടെ എന്താണ്? ആത്മാവനം ഉപയോഗിച്ചിരിക്കുന്നത്. ആനന്ദത്തെയും ആത്മാവിനെയും ബന്ധപ്പെടുത്തിയെന്നുകൊണ്ടാണ് പറയുന്നത്? ആനന്ദ ശബ്ദത്തോടുകൂടി ചേർത്ത് ആത്മശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ബ്രഹ്മത്തെക്കുറിച്ച് അത് സത്യമാണ്, അല്ലെങ്കിൽ ബ്രഹ്മ എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ്, ബ്രഹ്മത്താണ് എന്നെല്ലാം ധരിക്കുമ്പോൾ തന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ബ്രഹത്ത്, മഹത്ത്, അത് വലുതാണ്. ബ്രഹത്തായതും മഹത്തായതുമെല്ലാം നമുക്ക് ബാഹ്യമായിട്ട് അനുഭവപ്പെടുന്നു. നിങ്ങളൊരു ആകാശം ബൃഹത്താണ്, ഭൂമി ബൃഹത്താണ്, എല്ലാം ബാഹ്യമായി അനുഭവപ്പെടുന്നതാണ്. ആ ബൃഹത്തെന്നുള്ള ശബ്ദം അത് മഹത്വത്തെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ബഹിർമുഖമാകും. ഇവിടെ അത് അന്തർമുഖമാകും. അതിനുവേണ്ടി ആത്മശബ്ദം പ്രയോഗിക്കുന്നു. അത് ആനന്ദ ശബ്ദത്തോടുകൂടി ചേർത്ത് പ്രയോഗിക്കുന്നു. ആനന്ദ ശബ്ദത്തോടുകൂടി ചേർത്ത് ആത്മശബ്ദത്തെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ അതിന്റെ അന്തർമുഖമായ ഗ്രഹണത്തിന് സൗകര്യം കൊടുക്കുന്നതാണ്. എന്തുകൊണ്ട്? ബൃഹത്തായതെല്ലാം നമ്മൾ പുറമെയാണ് അനുഭവിക്കുന്നത്, ആനന്ദത്തെ നമ്മുടെ ഉള്ളിലാണ് അനുഭവിക്കുന്നത്. ആനന്ദത്തെ അറിയണമെങ്കിൽ മനസ്സ് ഉള്ളിലേക്ക് തിരിയണം. എന്നാലേ ആനന്ദ ഉള്ളിലെ അനുഭവപ്പെടുന്നു. പുറമെയുള്ളതെല്ലാം ആനന്ദത്തിന്റെ കേവല നിമിത്തങ്ങൾ മാത്രം, അന്ന പാനാദികളെല്ലാം. ആനന്ദം ഉള്ളിലാണ് അനുഭവിക്കുന്നത്. ആനന്ദമായ സ്വരൂപം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? എന്റെ മനസ്സിന് ബോധമുഖമാകാൻ പറ്റത്തില്ല, മനസ്സുള്ളിലേക്ക് തിരിയും. എവിടെയാണോ ആനന്ദം വെളിപ്പെടുന്നത്, ആരാണോ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ രീതിയിൽ ചിന്തിക്കും. അത് അന്തർമുഖമായി അത് ആത്മാനം, ആ സ്വരൂപം, സുസ്വരൂപം, തന്നൽ, തന്നലാണ് സംഭവിക്കുന്നത് ഈ ആനന്ദ അനുഭവം. പക്ഷെ ആനന്ദാനുഭവം തന്നെ തന്നെ വന്നു പോയിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടും ആനന്ദത്തിന്റെ ഈ സ്വരൂപത്തെ അന്വേഷിക്കേണ്ടി വരും. എന്തായാലും വന്നു പോയിരിക്കുന്നത് കാണാതെ കഴിയില്ല, ഉണ്ടായി നശിക്കുന്നതല്ല. അത് ഉണ്ടായാലും നശിച്ചാലും അവിടെ താനുണ്ട്. അപ്പൊ ആനന്ദത്തിന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ആനന്ദത്തിലൂടെ സ്വസ്വരൂപത്തിൽ അന്തർമുഖമാകുന്നു. അതിനുവേണ്ടി ആനന്ദമയമായ ആത്മാനം അതിനെ പ്രാപിക്കുന്നു, താൻ പ്രാപിക്കുന്നു. തന്റെ മനസ്സ് ബൃഹത്തായ ബാഹ്യമായ സർവത്തെയും പ്രാപിച്ചിരിക്കുന്നത് പോലെ അതേ മനസ്സുകളെ ഏകാഗ്രമായി അന്തർമുഖമായി ആനന്ദത്തിനും ആധാരമായിരിക്കുന്ന സ്വസ്വരൂപത്തെ പ്രാപിക്കുന്നു. അത് ആനന്ദ സ്വരൂപം തന്നെ വിധിക്ക എന്നും പ്രയോഗിച്ചിരിക്കുന്നു. അതുമാത്രമല്ല പ്രവേശ ഇവിടെ ശ്രുതിയിൽ ഇത് ഉറപ്പുവരുത്തുന്നതിനെ വേണ്ടി ബൃഹത്വം മഹത്വം ആയിരിക്കുന്ന അതാണ് തന്റെ സ്വരൂപമെങ്കിൽ ഈ ബൃഹത്വം മഹത്വം ആയിരിക്കുന്ന ഇത് ഈ ബ്രഹ്മം ഇതങ്ങനെ പരിച്ഛിന്നമായി ഇതങ്ങനെ ഈ ശരീരം മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഈ കർണങ്ങൾ കൊണ്ട് പരിച്ഛിന്നമായതങ്ങനെ മഹത്വത്തിനെങ്ങനെയാണ് ഈ ന്യൂനത സംഭവിച്ചത്? അതാരുണ്ടാക്കി തീർക്കും? ഇതിനുള്ള സമാനം പറയേണ്ടി വരും. കാരണം അത് രണ്ടും വിരുദ്ധ കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നു അത് മഹത്താണ്, ഉടനെ പറയുന്നു എന്താണ് അത് നീയാണ് എന്ന്. ഞാൻ ഒരിക്കലും മഹത്തായി അനുഭവപ്പെടുന്നില്ല എന്ന്, ഞാൻ പരിച്ഛിന്നനായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതല്ലേ പലരും ചോദ്യം ചെയ്യുന്നത്? രാഗദ്വേഷങ്ങളോടുകൂടിയിരിക്കുന്ന അല്പജ്ഞനായിരിക്കുന്ന ഈ മനുഷ്യൻ ഇവന് ദൈവമെന്ന് പറയുന്നു, അദ്വൈതം ബ്രഹ്മമെന്ന് പറയുന്നത് അങ്ങനെ ശരിയാണ്? അത് അസഹനീയം ദൈവികൾക്കും പറ്റും. ദ്വൈത വിചാരം ചെയ്യുന്നു, സഹിക്കാൻ കഴിയും. കാരണം അതിനൊരു യുക്തിയില്ല. ഏറ്റവും ശ്രേഷ്ഠവും മഹത്വമായിരിക്കുന്ന ഒന്നിന് ഏറ്റവും മലിനവും അധവുമായിരിക്കുന്ന മറ്റൊന്നായി പറയുന്നു. മഹത്വം ശ്രേഷ്ഠതയൊക്കെ നമ്മൾ ഭാവന ചെയ്യുന്നതാണ്, അനുഭവമില്ല. ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഭാവനകൾ മറിച്ച് മറ്റൊരനുഭവമാണ്. തന്റെ അല്പജ്ഞത, തന്റെ അധമത്വം, തന്റെ മാലിന്യങ്ങളെല്ലാം ഓരോ ജീവനും സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹത്വം ആണ് തന്നിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദ്വൈത ചിന്താഗതികളെല്ലാം വന്നത്. അപ്പൊ അതിന് ശ്രുതി എന്താണ് പറയുന്നത്? തത്സൃഷ്ടോ തദേവ അനുപ്രാവശ്യത്. ശ്രുതി പറയുന്നത് അതിന് ദോഷം എന്തുകൊണ്ട്? സർവവ്യാപകമായിരിക്കുന്ന സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ആ ബ്രഹ്മം അത് ഇതിനെയെല്ലാം സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചിരിക്കുന്നു. അതിന് എല്ലാം ആയിരിക്കാൻ കഴിയും. ഉത്തമവും മധ്യമവും അധവും ഒക്കെ ആയിരിക്കാൻ അതിന് കഴിയും. തന്റെ അർത്ഥജ്ഞനായിരിക്കുന്ന തന്റെ നിലയിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇതിലൊരു പൊരുത്തക്കേട് വരുന്നത്. മഹത്വം പരിച്ഛിന്നവും തമ്മിൽ യോജിപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷെ സർവജ്ഞന്റെ നിലയിൽ അത്തരം വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. അവിടെ മഹത്വം പരിച്ഛിന്നുമെല്ലാം ഒരുപോലാണ്. അതിനു വേണ്ടിയിട്ടാണ് വിരുന്നത്വ സൃഷ്ട ആ പരമാത്മാവ് എന്ത് ചെയ്തു? സർവത്തെ സൃഷ്ടിച്ചു.